ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഫലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവും, ഫലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഫലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷയിലേക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളെ നിന്റെ ആരോട് കണേനും പറയുമോ. ഉദസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ശ്രോതരെപ്പോലെ കുമ്മീലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദക്ഷിണ ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല രാജ്യശക്തിയും മഹത്വം നിനക്കുള്ളതാണെന്ന് വാമി. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ യേശുക്രിസ്തു വാഴ്ത്തപ്പെട്ടവളാകുന്നു. നല്ലതരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ളവനെയും മൃത്തു മറിയമേ, തമ്പുരാന്റെയുമേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ നല്ല സമയത്ത് ദേവനുബരാണമേ വീഴ്ച കൊള്ളണമേ. ആമേൻ. ഭാർഗ്യമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് കൽപ്പിച്ചു. ദൈവമായ കർത്താവേ, എന്റെ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് വേണ്ടി വിഭജിച്ച് നൽകി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനെപ്പറ്റി ഞങ്ങളുടെ ബുദ്ധി അപ്രാപ്യമെങ്കിലും അല്പം കൂടി ഒന്ന് ഞങ്ങളുടെ പരിമിതിയിൽ നിന്ന് മനസ്സിലാക്കി നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാ ശരീര മനസ്സുകളെ ഉയർത്തി ഉണർത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദൈവകരുണയിൽ ഞങ്ങളെ പരിപാലിക്കുകയും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ എന്ത് പകരം കൊടുക്കും. രക്ഷയുടെ പാനപാത്രം എടുക്കും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് വിശുദ്ധ കുർബാനാനുഭവത്തിന്റെ അർത്ഥഫലങ്ങൾ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് ആകാശ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അതിൽ നിന്ന് പ്രാണം ചെയ്ത് ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടി ആക്കി വയ്ക്കുവാൻ തക്കവണ് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഈ ക്ലാസ്സുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ തുടർന്നും അവർ ഞങ്ങളെ പരിപാലിക്കണമേ. മമ്പിയസിന്റെ ഈ ഭദ്രാസനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട ശാന്തമ്മയാന്റെയും ഇതിന്റെ എല്ലാ വിവിധ നിലകളിൽ ഇതിനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭദ്രാസന തലത്തിലും റീജിയണൽ ലെവലിലും ഏരിയ ലെവലിലും ഓരോ യൂണിറ്റിലും ആണല്ലോ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. കർത്താവ്, എവിടെയെല്ലാം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ സകലരെയും അനുഗ്രഹിക്കണമേ. ദൈവകരുണയിൽ ഞങ്ങളെ പരിപാലിക്കണം. ബലഹീനനായ അടിയനെയും ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ സ്തോത്രം തുടർന്ന് കൂടെ ഇരിക്കണമേ. ദൈവമേ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. മനോമഹത്വവും തിരുമേനി എടുക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കുമെന്നേക്കും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനത്തിന്റെ അവസാന ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും അത്ഭുതകരമായിട്ട് നടത്തിയതിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഉരുളിലേക്കുള്ള തീർത്ഥാടനം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയ അഭിയന്യ പൊടിക്കർ പോസ്റ്റിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തകളെ വിചിന്തനം ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന പഠനത്തിന്റെ ചില തലങ്ങളിലൂടെയൊക്കെ ഒന്ന് പോകുവാൻ ബലഹീനരായ നമ്മളെ ദൈവം ബലപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയെ പറ്റി എത്ര പഠിച്ചാലും മതിയാകത്തില്ല. ഇനിയും പഠിക്കും തോറും പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ്, അതുകൊണ്ടാണ് അതിന് മിസ്റ്ററി അല്ലെങ്കിൽ റോസം അല്ലെങ്കിൽ രഹസ്യം എന്ന് നമ്മൾ പറയുന്നത്. രഹസ്യമാണ്, രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് നമുക്ക് അതിന്റെ അർത്ഥമൊക്കെ അറിയാമെങ്കിലും അതിന്റെ അനുഷ്ഠാനത്തെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ പ്രാവശ്യവും വെളിപ്പെട്ടു വരും. ഞാനും എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുവാൻ തക്കവണ്ണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ വലിയ സെമിനാരിയിൽ നിന്നൊക്കെ പഠിച്ചതിനേക്കാൾ ഉപരി ദൈവം എത്രയോ കൃപകൾ നൽകി. തുടർന്നും പഠിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. ഓരോ ഓരോ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് എത്രയോ ദിവസങ്ങൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ടുണ്ട്. ഇപ്പം സുബ്ദൻ എന്നൊരു വിഷയം മാത്രം എടുത്താൽ, അല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യുന്ന റൂബ്രിക്സ്, നമ്മൾ അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങളോ രഹസ്യ പ്രാർത്ഥനകളോ ഒന്നും സ്പർശിച്ചിട്ടില്ല. അപ്പൊ അതിങ്ങനെ കടല് പോലെ കിടക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം പബ്ലിക്കായിട്ട് നമ്മൾ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ, പരിമിതിയുണ്ട് നമുക്ക്, സമയത്തിന്റെ പരിമിതിയുണ്ട്, നമ്മളൊരു പുസ്തകം അടിസ്ഥാനമാക്കി പഠിച്ചുകൊണ്ട് അതിന്റെ പരിമിതിയുണ്ട്, നമ്മളൊരു പരീക്ഷ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളുടെയൊക്കെ നടുവിലും കുറച്ചുകൂടി ഒന്ന് വിശാലമായിട്ട്, കുറച്ചുകൂടി ഒന്ന് കാഴ്ചപ്പാടുകളൊന്ന് മാറി അത് പഠിക്കുവാനൊക്കെ ഓണം. ദൈവം കൃപ ചെയ്തതിന് ഓർന്ന് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ. ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാവശ്യം കൂടി ദൈവാലയത്തെ പറ്റിയും അതിലുപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റിയും ഒന്നൊന്ന് പരാമർശിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഒരു ചാപ്റ്റർ വൈസിൽ, ഒരു രണ്ട് ചാപ്റ്ററായിട്ട് ആണ് അത് തിരിച്ചിരിക്കുന്നത്. അതൊന്ന് അക്കമിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അതുകൂടി ഒരു പ്രാവശ്യം ഒന്ന് കണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ശരണപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. സമയം ചുരുക്കമായതുകൊണ്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അർത്ഥ തലങ്ങൾ അതൊക്കെ ധാരാളം പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമുക്ക് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 83-84 വാക്യങ്ങൾ, 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായിട്ടുണ്ടാകും. ജീവന്റെ സമൃദ്ധി, നമ്മളെ ജീവജലത്തിന്റെ അരുവി പോലെ പരിശുദ്ധാത്മാവിനെ കണ്ടതുപോലെ നമ്മുടെ ജീവന്റെ സമൃദ്ധി അവന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി നൽകിയിരിക്കും എന്നതിലൂടെയാണ് ആ ജീവൻ ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ജീവൻ നിലനിൽക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവൻ നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം വിശുദ്ധ കുർബാനയിലുള്ള സംസർഗവും തീർച്ചയായിട്ടും നമുക്ക് ജലവും ഭക്ഷണവുമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഓർക്കാം. നമ്മളൊരുക്കത്തോടുകൂടി വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് സകലത്തെയും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. ഈ ഒരു ചിന്ത വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ ഉടനീളം നമ്മൾ കാണുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരുക്കത്തിലേക്ക് ഒരുങ്ങനെ പുരോഹിതൻ തുയോബോ ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് പ്രാർത്ഥനകൾ, വളരെ ആഴമുള്ള പ്രാർത്ഥനകൾ ഒരുക്കത്തിന് വേണ്ടിയുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ് വിശുദ്ധ കുർബാന. അത് അനുസരിച്ച് അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കൂടുതൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ആ ഇഷ്ടം മനുഷ്യനും ദൈവത്തെ അനുസരിക്കുക, ദൈവജനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു അവസാനം വരെയും തന്റെ ജീവൻ അർപ്പിക്കുന്നത് വരെയും പിതാവിന്റെ ഇഷ്ടം അനുസരിച്ചു എന്ന് പറഞ്ഞതുപോലെ, എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുന്നത് വരെ ഇപ്രകാരം അനുഷ്ഠിപ്പീൻ, ഇപ്രകാരം എന്ന് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നു, നോട്ട് മിയർ ജസ്റ്റ് റിമംബറൻസ് ബട്ട് ദിസ് ഈസ് ദ ആക്ച്വലൈസേഷൻ ഇൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ലഭ്യമായ മഹായാഗമാണ്, അതിൽ സംബന്ധിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന്റെ യാഗസാധനങ്ങൾ എന്ന് പറയുന്നത് യാഗർപ്പണം യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ പങ്കാളികളായി തീർന്ന് അതുമായിട്ട് താതാത്മ്യപ്പെടുകയാണ്. അത് അത്ര ശ്രേഷ്ഠമാണ്. അത് അതിന്റെ വാക്കുകളിലൂടെയൊന്നും അത് വിവരിക്കാനായിട്ട് പറ്റത്തില്ല. അതിന്റെ ആഴത്തിൽ അത് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ മഹായാഗത്തെ അതിന്റെ ആക്ച്വലൈസേഷനിലൂടെ കടന്നുപോയി അത് യാഗമർപ്പിച്ച യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ സംയോജിക്കുക, അത്ര ശ്രേഷ്ഠമായ കാര്യം. ഒരുപക്ഷെ ഹൈന്ദവധർമ്മത്തിന്റെ ഒക്കെ ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് വിലയം പ്രാപിച്ച് നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നത് പോലെ, അതിനേക്കാൾ അത്രയും ഉപരിയായ ഒരു കാര്യം യേശുക്രിസ്തുവുമായിട്ട് ചേരുക എന്നുള്ളത് അത് ഓർക്കുക. പ്രത്യേകിച്ച് അങ്ങനെയാണ് പാപപരിഹാരത്തിന് നമ്മൾ അർഹരായി തീരുകയും ചെയ്യുന്നത്. ഈ കുർബാന എന്നുള്ള വാക്ക് അത് ഖാറൈബ് ഖാറൈബ് എന്നുള്ള സുറിയാനി വാക്കിൽ നിന്നാണ് വിശുദ്ധ കുർബാന എന്ന പദം ഉത്ഭവിക്കുന്നത്. ഖാറൈബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോട്ട്നിയർ അടുത്തുകൊണ്ടുവരിക അല്ലെങ്കിൽ അർപ്പിക്കുക, ബലിയായിട്ട് സമർപ്പിക്കുക എന്നെല്ലാമാണ്. അപ്പോൾ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി അടുത്തു കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുള്ള സംസർഗം, അതിലാണ് നമ്മൾ പങ്കെടുക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന യൂക്കറിസ്റ്റ് യൗക്കാറിസ്തിയ എന്ന പദത്തിന്റെ അർത്ഥം സ്തോത്രം, നന്ദി പ്രകടനം എന്നൊക്കെയാണ്. യൂക്കാറിസ്തിയ എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ യൂക്കറിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന് നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത കർത്താവിന് അതിന്റെ ആക്ച്വലൈസേഷനിലൂടെ കടന്ന് ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും. അപ്പൊ ഈ കുർബാന എന്നുള്ള വാക്കും യൂക്കറിസ്തിയ യൂക്കറിസ്റ്റ് എന്നുള്ള വാക്കും എല്ലാം അവരുടെ വാക്കിൽ പൂർണ്ണ ഒരു ഒരു സെന്റൻസിൽ, ഒരു പ്രൊക്ലമേഷനിൽ, നമ്മുടെ ഒരു കൺക്ലൂഷനിൽ അവിടെ വെളിവാകുന്നുണ്ട്. നമ്മൾ സ്തോത്രവും സ്തോത്രം എന്ന യാഗം നമ്മൾ സമർപ്പിക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ പങ്കാളികളായിക്കൊണ്ട്. അങ്ങനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ആണ് നമ്മൾ വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഭരണവാസരമേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സർവസ്വവും നമ്മുടെ ആത്മശരീര മനസ്സുകളും ധനവും സമയവും അറിവും സകലതും തനിക്കായിട്ട് നാം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ സമർപ്പണത്തിന്റെ ആശയം നമ്മൾ തുയോപുരുഷ ശുശ്രൂഷയിൽ മുഴുവനായിട്ടും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിലെ പെസഹായിലേക്ക് നമ്മൾ പങ്കെടുക്കുകയാണ്. യേശു ക്രിസ്തു പുതിയ നിയമം നമുക്കുള്ള പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശു എന്ന കോരിന്ത്യർ 5:7 വായിക്കുന്നുണ്ട്. നമുക്കുള്ള പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. 1 കൊരിന്ത്യൻ 5:7 വായിക്കണമെന്നില്ല, അത് നമുക്കറിയാവുന്ന വാക്യങ്ങളാണല്ലോ. അപ്പോൾ ആ പെസഹ കുഞ്ഞാടിനാൽ ഇസ്രായേൽ ജനം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന കട്ടിളപ്പടിമേൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം പുരട്ടി നമ്മള് ലോകം, ജഡം, പിശാച് എന്നിവയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു എന്നാണ് ഭരണവാസരുമേനി വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെ മന്നായാണിത്. ബെർസ്ലീബിയെപ്പോലുള്ള പിതാക്കന്മാര് ദിവ്യരഹസ്യത്തെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. യോഹന്നാനാറിന്റെ 48 ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു എന്നും, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ച് മരിച്ചുപോയി, ഈ അപ്പം ഭക്ഷിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല എന്നും യേശു ക്രിസ്തു നമ്മളോട് അരളി ചെയ്തു. കർത്താവിന്റെ വാക്കുകൾ തന്നെയാണ് ഈ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനം. 24 ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ, ജസ്റ്റ് ഞാൻ ഒന്ന് റിസംബ്ലൻസ് നടത്തി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. 24:1 വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം അപ്പം ഭക്ഷിക്കുന്നത് ആണ് വിശുദ്ധ കുർബാന. എമ്മൗസിലേക്ക് പോവുകയായിരുന്ന ശിഷ്യന്മാർ അവരോടൊപ്പം കർത്താവ് നടന്നിട്ട് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണു തുറന്ന് അതാരാണെന്ന് അവർ മനസ്സിലാക്കിയത്. ഓരോ വിശുദ്ധ കുർബാനയും അവനോടൊപ്പം അത്താഴം കഴിക്കുന്നതായിട്ട് ആദിമ സഭ കണക്കാക്കിയിരുന്നു. 4 ക്രിയകളാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കാനായിട്ട് ചെയ്തത്. അവൻ അപ്പം 1 എടുത്തു, 2 വാഴ്ത്തി, 3 നുറുക്കി, 4 കൊടുത്തു. ബാറൈഖാദേശ് വക്സോ എന്ന് പറഞ്ഞാൽ ബാറൈഖ് വാഴ്ത്തി എന്ന ബാറൈഖ് എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു. വക്സോ എന്ന് പറഞ്ഞാൽ അത് നുറുക്കി അത് കൊടുക്കുക, ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട്. ഓരോ കുർബാന അർപ്പണത്തിലും നടക്കുന്ന ഈ 4 ക്രിയകളാണ്, ഈ 4 കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 ശുശ്രൂഷകളും നമുക്ക് കാണാം. തുയോബോ, അനഫോറ, ഖണ്ണിപ്പിന്റെ ശുശ്രൂഷ, കുർബാനാനുഭവം. തുയോബോ എന്ന് പറഞ്ഞാൽ എടുത്തു, എടുക്കുക. തുയോബോയുടെ സമയത്താണ് നമ്മൾ ഇതെടുക്കുന്നത്, അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുകയാണ്. അനഫോറ എന്ന് പറഞ്ഞാല് അത് വാഴ്ത്തുന്ന ഒരു ക്രമമായിട്ട് നമുക്ക് അതിനെ കാണാം. ഇത് വളരെ മനോഹരമായ, ഇത് നമ്മുടെ കോനാട്ടെ അച്ഛന്റെ, ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടെ അച്ഛന്റെ കുർബാനയെ പറ്റിയുള്ള വിശദീകരണത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് കോട്ട് ചെയ്യുന്നതാണത്. ഈ 4 കാര്യങ്ങൾ എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താല് സുയോബ് ആണ് എടുത്തു എന്നുള്ളത്. സുയോബയുടെ സമയത്ത് അത് അപ്പവും വീഞ്ഞും പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് പുരോഹിതൻ. പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തി വാഴ്ത്തി എന്നുള്ളത് ആദ്യത്തെ ആ ഒരു ക്രമം. അനഫോറ നടത്തുന്നത് യാചിക്കേണ്ട സമയം ഇതാ എന്നുള്ള സമയം മുതല് ആ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ കാണുന്നത്, നമ്മൾ ചാപ്റ്റർ വൈസിൽ ഇപ്പൊ കാണുന്നുണ്ട്. പിന്നീട് കണ്ണിപ്പിന്റെ ശുശ്രൂഷയാണ് നുറുക്കി എന്ന് പറയുക, റിഫ്രാക്ഷൻ. നമ്മൾക്കറിയാം നുറുക്കുന്ന കണ്ണിപ്പിന്റെ ശുശ്രൂഷ, രക്തവും വീഞ്ഞും തമ്മിൽ കലർത്തുന്ന ശുശ്രൂഷ. പിന്നീട് കൊടുത്തു, കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സ്വീകരിക്കുക, വിശുദ്ധ കുർബാനാനുഭവം എന്നിങ്ങനെ. ഇത് ബഹുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛന്റെയും പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ജോൺസ് എബ്രഹാസിന്റെ കുർബാന വിശദീകരണത്തിൽ ബേബി വർഗീസ് അച്ഛന്റെ പുസ്തകത്തിൽ നിന്നാണ് അച്ഛൻ അത് കോട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളോടൊന്ന് പങ്കുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒരു ബേസിക്. നമ്മൾ പഠിച്ചാൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് പള്ളിയുടെ ഭാഗങ്ങളെ പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. പള്ളിയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നാമതായിട്ട് ഹോളി ഓഫ് ഹോളീസ്, മദ്ബഹ എന്ന് നമ്മൾ പറയും. മദ്ബഹ ഈ വാക്കിന്റെ ഉത്ഭവം എറ്റിമോളജി എന്ന് പറയുന്ന ദബുഹോ ദബുഹോ മദ്ബഹ എന്നുള്ളത് ദബുഹോ DEBHO ദബുഹോ ദബുഹോ എന്ന ബലി എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ്. സുറിയാനി വാക്കിൽ നിന്നാണ് മദ്ബഹ എന്ന വാക്കിന്റെ അർത്ഥം. ഈ വാക്കിന് ബലിപീഠം എന്നും അർത്ഥമുണ്ട്. എങ്കിലും ബലിപീഠം സ്ഥിതി ചെയ്യുന്ന ഹോൾ ഏരിയയെ ആണ് ബലിപീഠം. നമ്മൾ പറയുന്നത് ത്രോണോസ് ആണ്, എന്നാൽ അത് സ്ഥിതി ചെയ്യുന്ന ആ മുഴുവൻ സ്ഥലത്തെയും സൂചിപ്പിച്ചാണ് മദ്ബഹ ഹോളി ഓഫ് ഹോളീസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഒരു പ്രാവശ്യം കൂടി എബ്രായ ലേഖനം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. ആന്റി ഇന്ന് ജിജി ഇല്ല, ജിജിയുടെ മാതാവിന് ഒരല്പം പ്രയാസമായിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഗെറ്റിംഗ് ബെറ്റർ. പ്രാർത്ഥനയെല്ലാവരും ഓർക്കണം. ശാന്തമേലിക ദിവസത്തിൽ നിന്ന് വായിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ.
അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു.
രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന അതിവിശുദ്ധം ഹോളി ഓഫ് ഹോളീസ് രണ്ടാം തിരശീല. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലുള്ളതാണ് അതിവിശുദ്ധം. അതിന്റെ മുമ്പിലുള്ള ഇപ്പൊ നമ്മൾ പഴയ നിയമൊക്കെ വായിക്കുന്നത് ഹോളി പ്ലേസ്, അതാണ് വിശുദ്ധം എന്ന സ്ഥലം. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലുള്ള അതിവിശുദ്ധം എന്ന കൂടാരം, അതാണ് മദ്ബഹ ഹോളി ഓഫ് ഹോളീസ്. ദബുഹോ എന്ന വാക്കിൽ നിന്നാണ് മദ്ബഹ എന്ന വാക്കിന്റെ തുടക്കം. ബലിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മുഴുവൻ സൂചിപ്പിക്കുവാനായിട്ടാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. പള്ളിയുടെ ഏറ്റവും കിഴക്കേ അറ്റത്താണ് മദ്ബഹ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് അതിനോട് അതിനകത്തുള്ളതാണ് ത്രോണോസ് എന്നുള്ള വാക്ക്. മദ്ബഹയോട് ചേർന്ന് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഹോളി ഓഫ് ഹോളീസിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതുകൂടെ അതിനോട് ചേർത്ത് അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്പർ 2 എന്നും പറഞ്ഞ് എഴുതി ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്പർ 1 അകത്തുള്ള ഒരു കാര്യമായി പറയുന്നത് ത്രോണോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥവും സിംഹാസനം എന്നാണ്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിതാവുപുത്രൻ പരിശുദ്ധ റൂഹ എന്നിങ്ങനെ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം അതിന്മേലുണ്ട്. പിന്നെ തുയോബോ ശുശ്രൂഷ പ്രിപ്പറേഷൻ അച്ഛൻ നടത്തിയതിന് ശേഷം അവസാനം പിതാപുത്രൻ പരിശുദ്ധ റൂഹ എന്നീ 3 ആളത്തങ്ങളുടെ പേരിലും ത്രോണോസിന്മേൽ ധൂപം വീശുന്നുണ്ട്. പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ, അത് പ്രത്യേകം ഓരോരുത്തരുടെയും പേര് ഉച്ചരിച്ച് ഇതെല്ലാം റെഡിയാക്കി വെച്ച് ശോശപ്പായിട്ട് മൂടിയതിന് ശേഷം ധൂവർപ്പണം നടത്തി പ്രത്യേകമായിട്ട് അതും ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ത്രോണോസിന് തൊട്ട് മുമ്പിൽ ഒരു ദർഗ നടക്കല്ല് അല്ലെങ്കിൽ ശ്രേണി അല്ലെങ്കിൽ എണിയെന്നോ സ്ഥാനമെന്നോ എന്നർത്ഥമുള്ള ദർഗ എന്ന വാക്ക്, ഒരു പടി എന്ന പേരിൽ, അത് ഒരു സ്റ്റെപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. അതിന്റെ പേര് പറയുന്നു ദർഗ. അതൊക്കെയാണ് ഈ ഹോളി ഓഫ് ഹോളീസിലെ പ്ലേസസ്. ഈ ദർഗയിൽ സത്യത്തിൽ കുർബാനയും പട്ടം കൊടയും മുതലായ ശുശ്രൂഷകളുടെ പ്രധാന ഭാഗം, വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗം ഞാൻ പറഞ്ഞു. യാചിക്കേണ്ട സമയത കഴിഞ്ഞിട്ട് അതിന്മേൽ കയറി നിന്നാണെന്ന് പറഞ്ഞു. അതുപോലെ പട്ടം കൊടയുടെ സമയത്തും പ്രധാന ഭാഗങ്ങളൊക്കെ നടത്തുന്നു ദർഗാമേൽ കയറിയാണ്. സത്യത്തിൽ മേൽപ്പട്ടക്കാർക്കും വൈദികർക്കും ഷമ്മാശൻ എന്ന് പറഞ്ഞ പൂർണ്ണ ഷമ്മാശന്മാർക്കും മാത്രമേ അതിൽ ചവിട്ടി കയറാനായിട്ടുള്ള അനുവാദമുള്ളൂ എന്ന് യൂഹാനൻ മാർ സേവേറിയസ് സിരിമേനിയുടെ കുർബാനയുടെ വിശദീകരണത്തിൽ കാണുന്നുണ്ട്. പേജ് നമ്പർ 127 നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഹോളി ഓഫ് ഹോളീസ് മദ്ബഹ എന്നുള്ളത്. രണ്ടാമത് ക്രിസ്ത്രോമോ എന്നുള്ളതാണ് ഹോളി പ്ലേസ് എന്നുള്ളതാണ്. കാറ്റാസ്ട്രോമോ എന്ന ഗ്രീക്ക് പദത്തിൽ നിർഭവിക്കുന്ന വാക്ക ക്രിസ്ത്രോമോ. അത് ഞാൻ പറഞ്ഞു, ഈ പഴയ നിയമൊക്കെ വായിക്കുന്ന സ്ഥലം, സത്യത്തിൽ നമ്മളതിനെ ഹൈക്കല എന്ന് പറഞ്ഞത്, ഹൈക്കല അതല്ല, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഈ ക്രിസ്ത്രോമോയാണ് ഇത്, അഴിക്കകം എന്ന് നമ്മൾ പറയുന്ന സ്ഥലം. മദ്ബഹായ്ക്കും ഹൈക്കലായ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് അഴിക്കകം എന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുള്ള ക്രിസ്ത്രോമോ. അത് അത് ഞാൻ ഓർമ്മിപ്പിച്ചു. പഴയ നിയമം വരെ അതിൽ പൂർത്തീകരിച്ചിട്ട് പിന്നീട് അതിന്റെ പൂർത്തീകരണം വിശുദ്ധ മദ്ബഹായിലായതുകൊണ്ടും, ഒരു പക്ഷേ തിരുശീല കീറി എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന ഹൈക്കലായും തമ്മിൽ ഉള്ള ഒന്നാം തിരുശീലയായിരിക്കണം കീറിപ്പോയെന്നുള്ളതും എന്തുകൊണ്ടെന്നുള്ളതൊക്കെ ഞാൻ എടുത്തതാണ്. വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. പിന്നീട് ഈ തിരുശീല, ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഇടത്തുള്ള തിരുശീല, മദ്ബഹായിൽ തിരുശീലയുടെ സാന്നിധ്യം ദൈവവും മലാഖമാരും തമ്മിലുള്ള അകലത്തെയും വേർതിരിവിനെയും കാണിക്കുന്നു. പിന്നെ മലാഖമാരുടെ നിരകൾ തമ്മിലുള്ള വേർതിരിവിന്റെ ഒരു പ്രതീകമായിട്ട് അത് ഗണിക്കുന്നു. അങ്ങനെ ധാരാളം ഉണ്ട്. സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ മറന്നേക്കുന്നത്, ഓരോ പ്രാവശ്യം സ്വർഗ്ഗടയ്ക്ക് ഇങ്ങനെ വിവിധ അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നീടുള്ളത് മൂന്നാമത്തെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന് മദ്ബഹ അല്ലെങ്കിൽ ഹോളി ഓഫ് ഹോളീസ്, രണ്ട് ക്രിസ്ത്രോമോ അഥവാ ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ അഴിക്കകം എന്ന് പറയുന്നത്. മൂന്ന് ഹൈക്കല, നെയ്വ്, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. പള്ളിയുടെ ഏറ്റവും വിസ്തൃതമായ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണിത്. ഈ ഭാഗത്തിന് സൗകര്യം അനുസരിച്ച് ഒരു വാതിൽ മാത്രമോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി രണ്ടെണ്ണമോ അതിൽ കൂടുതലോ ഒക്കെ ചില പള്ളികളിൽ മൂന്ന് വാതിലൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ കയറാനായിട്ട്. അപ്പോ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഹൈക്കലയാണ് പള്ളിയുടെ ഏറ്റവും വിസ്തൃതമായ സ്ഥലം, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. പിന്നീട് ഏറ്റവും പുറകിലുള്ള നാലാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പോർട്ടിക്കോ അല്ലെങ്കിൽ പൂമുഖം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിന്റെ സുറിയാനി വാക്കുണ്ട് ദൊർത്തോ എന്ന, DORTHO ദൊർത്തോ. ഇത് ഓർത്തോ എന്നെങ്കിലും മലയാളത്തിൽ ഓർത്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ അത് എഴുതാനായിട്ട് പറ്റും. ഇത് ഓർത്തോ പൂമുഖം എന്നുള്ളതിന് പോർട്ടിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കോർട്ടിയാട് അല്ലെങ്കിൽ മുറ്റം എന്നൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലം. അത് വേദപഠിതാക്കൾക്ക് ഒരുപക്ഷെ ലുണാറ്റിക് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പൊസഷൻ ഉള്ളവർക്കോ, ഡീമൺ പൊസഷൻ ഉള്ളവർക്കോ, പിന്നീട് ഈ റിപ്പൻഡൻസിന് വേണ്ടി അനുതാപികൾക്കും മറ്റും നിൽക്കുവാനുള്ള സ്ഥലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പോർട്ടിക്കോ എന്ന് പറയുന്നത് സത്യത്തിൽ ഏറ്റവും പടിഞ്ഞാറ് വശത്ത് മാത്രമല്ല, ചിലപ്പോ മൂന്ന് വശത്തും പണിയുന്നതിന് തെറ്റില്ല. അതുകൊണ്ട് ചില പള്ളികളിൽ രണ്ടു വശങ്ങളിലായിട്ട് ഒരു പൂമുഖം പോലെ, പഴയ ദൈവാലയങ്ങളിലൊക്കെ ഒരുപക്ഷെ ഒരു ഏച്ചുകെട്ട് പോലെ രണ്ടു വശങ്ങളിലും, അങ്ങനെ മൂന്ന് വശങ്ങളിലും പണിയുന്നതിന് തെറ്റില്ല. പക്ഷെ പടിഞ്ഞാറ് വശത്തെങ്കിലും ഈ പൂമുഖവും ഒരു ദൈവാലയത്തിന്റെ ഭാഗം എന്നുള്ളത് അത് ഒഴിവാക്കത്തില്ല. മൂന്ന് വശങ്ങളിലില്ലെങ്കിലും ഏറ്റവും പടിഞ്ഞാറ് വശത്തെങ്കിലും അത് കാണും എന്നുള്ളതാണ്. മലങ്കര സഭയിൽ അതിന് പൂമുഖമെന്നും നാടകശാല എന്നും പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടകവും മാർഗം കളി പരിചയമുട്ടുകളിയൊക്കെ വഴിയായിട്ട് ഒരുപക്ഷെ വേദോത്സവമൊക്കെ എഴുതപ്പെട്ട് കിട്ടുന്നതിന് മുമ്പേ ക്രിസ്തീയ കലാരൂപങ്ങൾ വഴിയായി സുവിശേഷം അറിയിക്കുന്നതിനുള്ള ഒരു ഭാഗം കൂടി ആയതുകൊണ്ടായിരിക്കാം അതിന് നാടകശാല എന്നുള്ള പേര് വരാനായിട്ട് കാര്യം. പിന്നീട് നമ്മൾ പരാമർശിക്കാതിരുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചില ദൈവാലയങ്ങൾ, പ്രത്യേകിച്ച് ദൈവലോകത്തെ ദൈവാലയത്തിൽ, ചാപ്പലിന്റെ അകത്ത്, അതുപോലെ പ്രധാനപ്പെട്ട പഴയ ദൈവാലയങ്ങളുടെ നടുവിൽ, ജനങ്ങൾ നിൽക്കുന്നതിന്റെ നടുവിൽ ഒരു പ്രത്യേക ഒരു വേർതിരിവ് കാണും. ഒരുപക്ഷെ ജനങ്ങൾ നിൽക്കുന്നതിന്റെ അവിടെ ആവാം, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്താവാം, പ്രത്യേകിച്ച് ഒരു വേർതിരിവ് നടുക്ക് വെച്ചിട്ട് ഇത് ഇച്ചിരി ഉയർത്തി ഒരു സ്ഥലം കാണും. അതിന് ഭീമ എന്നാ പറയുക. ഭീമ, അതിനും സിംഹാസനം എന്ന് തന്നെ അർത്ഥം. ഭീമോ എന്ന വാക്കിന് ഈ ഹൈക്കലായുടെ നടുവിലാ, പൊതുവെ ജനങ്ങൾ നിൽക്കുന്ന ഹൈക്കലായുടെ നെയ്വിന്റെ അല്ലെങ്കിൽ പ്രാകാരത്തിന്റെ നടുവിലാണ് ഈ സ്ഥാനം. പ്രധാന പെരുന്നാളുകളിൽ ശ്രീവാഘോഷം നടത്തുന്നതിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ മൂറൻകൂദാശ നടത്തുന്ന സമയത്ത് വൈദികരും ഷമാഷന്മാരും അടങ്ങുന്ന ഒരു സംഘം ഭീമായ നിൽക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അല്ലാത്തപ്പോഴ് ഈ കുരുത്തോല വാഴുവിന്റെ ക്രമം ശ്രീവാഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെ അവിടെയാണ് സാധാരണ നടത്താറുള്ളത്. അത് പക്ഷേ ഇപ്പൊ അസാധാരണമായിട്ട് മാറി, കാരണം ഭീമാവണിയുന്ന ഒരു രീതി പല ദൈവാലയങ്ങളിലും ഇല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഭീമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അപരിചിതത്വം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തത്. ഇതാണ് ദൈവാലയത്തിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നുള്ളത്. ഇനിയും വിശുദ്ധ കുർബാന അർപ്പണത്തിന് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ ദൈവാലയത്തിന്റെ പ്രധാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, മദ്ബഹായും ത്രോണോസും അത് ഒന്നിച്ചു വരുന്നു ഹോളി ഓഫ് ഹോളീസിൽ. കെത്രൂമോ ഹോളി പ്ലേസ്, ഹൈക്കല നെയ്വ് അല്ലെങ്കിൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, പിന്നീട് ദർത്തു പോർട്ടിക്കോ, ഇങ്ങനെ നാല് കാര്യങ്ങളും തിരശ്ശീല ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. കൂടാതെ ഭീമ എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്നോട് ചേർന്ന് വരുന്ന രണ്ട് കാര്യങ്ങൾ കൂടി. ഇനി വിശുദ്ധ കുർബാനാർപ്പണത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തബലേത്ത എന്ന് പറയും. തബലേത്ത എന്ന് പറഞ്ഞാൽ ഈ ത്രോണോസിന്മേൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ത്രോണോസിന്മേൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തബലേത്ത അല്ലെ ടാബ്ലറ്റ്. തബലേത്ത എന്ന വാക്കിന് ചെറിയ മേശ, പാലം അല്ലെങ്കിൽ മേശയുടെ പരന്ന മുകൾ ഭാഗം എന്നെല്ലാമാണ് ഈ വാക്കിന്റെ അർത്ഥം. പരന്ന ദീർഘ ചതുരാകൃതിയിലുള്ള പലക കൊണ്ടോ മാർബിൾ കൊണ്ടോ നിർമ്മിക്കാവുന്ന ഈ തബലേത്ത കൂദാശ ചെയ്ത ത്രോണോസിന് പകരം ഉപയോഗിക്കാം. ഇത് ത്രോണോസിന്റെ ഒരു ചെറിയ പതിപ്പാണ്, മിനിയേച്ചർ ഓഫ് ഓൾട്ടർ, മിനിയേച്ചർ ഓൾട്ടർ അല്ലെങ്കിൽ മൂവിംഗ് ഓൾട്ടർ എന്നൊക്കെ ഇതിനെ പറ്റി പറയും. നിങ്ങളത് കാണുന്നില്ല, സാധാരണ വിരിക്കൂട്ടെടുക്കുന്ന സമയം വിരിക്കൂട്ടിന്റെ അടിയിൽ ആ തബലേത്ത പലകയും ഉണ്ട്. ആ തബലേത്ത പലകയും ഉണ്ട്. അത് പള്ളി കൂദാശ ചെയ്യുന്ന സമയത്ത് ത്രോണോസ് കൂദാശ ചെയ്യുന്നതിനോട് ചേർന്ന് പ്രത്യേകം തബലേത്ത പലകകൾ കൂദാശ ചെയ്യും. തബലേത്ത പലകകള് ആ ദൈവാലയത്തിന് വേണ്ടി മാത്രമല്ല, ഒരുപക്ഷെ മറ്റ് ദൈവാലയങ്ങൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടി മൂന്ന് പേര് ഇന്ന് കൂദാശ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എണ്ണങ്ങൾ മറ്റ് ദൈവാലയങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. ഈ തബലേത്ത വെച്ചാണ് എപ്പോഴും വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ത്രോണോസിന് മേലെ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് ചിലർക്ക് അറിയാതിരിക്കും, ചിലരുടെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടില്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. ത്രോണോസിന് മേലെ ആ ഒരു പലക കഷണം കാസാവിലാസാക്കാൻ പറ്റുന്ന ഒരല്പം വലിപ്പം, വലിയ വലിപ്പമല്ല, അത് കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പുരോഹിതൻ മാത്രമാണ് അത് എടുക്കുന്നത്. എടുത്ത് പുരോഹിത സ്ഥാനികൾക്ക് മാത്രമേ അത് എടുക്കാനായിട്ട് അധികാരമുള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കുകയും വിരിച്ചു വയ്ക്കുക എന്ന് പറയും. വിരിച്ചു വയ്ക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യും. അവര് വിശദമായിട്ട് പറയുന്നില്ല, അതിന്റെ അളവോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് അത്രയൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബലിപീഠവും അതിന്റെ ചെറിയ പതിപ്പായ തബലേത്തായും അത് ഒരു ഒരു പ്രാവശ്യം മാത്രമേ അതിനകത്ത് വിശുദ്ധ കുർബാന ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഒരു തബലയിത്തായോ ത്രോണോസോ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. ഒരു ദിവസം ഒരു തബലയിത്തായും ഒരു ത്രോണോസും മാത്രം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിന്റെ ജീവിതം നോക്കിയാൽ മറ്റാരെയും അടക്കാത്ത കബറിലാണ് കർത്താവിനെ വെച്ചത്. കന്യകയുടെ ഉദരത്തിൽ നിന്ന്, മറ്റാരും ഉരുവാകാത്ത ഉദരത്തിൽ നിന്നാണ് അവൻ ഉരുവായത്. മറ്റാരെയും കിടത്താത്ത പുൽത്തൊട്ടിയിൽ അവനെ കിടത്തി, മറ്റാരും കയറാത്ത കഴുതമേൽ അവൻ കയറി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ നിസ്സാരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ, കന്യകയാണ്, മാതാവ് കന്യകയാണെന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണ്. കർത്താവിന്റെ ജനനം മുതൽ കബറടക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു യുണീക്നെസ് നമ്മൾ കാണുന്നുണ്ട്. മറ്റാരും കയറാത്ത കഴുത, മറ്റാരും വെക്കാത്ത കല്ലറ, മറ്റാരും ജനിക്കാത്ത ഉദരം, അതൊക്കെ വളരെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മറ്റാരെയും കിടത്താത്ത പുൽത്തൊട്ടി, അങ്ങനെ. അപ്പോൾ കാരണം പുൽത്തൊട്ടിയിൽ ആരും കിടത്തിയിട്ടില്ലല്ലോ, ഇതിനു മുമ്പും ശേഷവും പുൽത്തൊട്ടിയിൽ ആരും കിടത്തുന്ന കാര്യമേ ഇല്ല. അപ്പം അതൊരു യുണീക്നെസ് ആണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു ദിവസം മറ്റൊരു കുർബാന അർപ്പിക്കപ്പെടാത്ത ത്രോണോസിന്മേൽ തബലേത്താൽ മേൽ വേണം വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. ഇനി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചിത്തോൽ. ചിത്തോല എന്നാണ്, ചിത്തോല ചിത്തോല എന്നൊക്കെ പറയും. ചിത്തോൽ എന്നുള്ള ആ ഒരു അക്ഷരത്തിലാണ് അത് അവസാനിക്കുന്നത്, എന്തെങ്കിലും ചിത്തോല എന്ന് നമുക്ക് പറയാം. അത് ത്രോണോസിന്റെ മേലുള്ള ആ ചിത്രപ്പണികളോടുകൂടിയ എപ്പോഴും കെട്ടിയിട്ടേക്കുന്ന മൂന്ന് ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ചിത്രപ്പണികളോടുകൂടിയ ആ കവറിനെയാണ്, അലങ്കാര വസ്ത്രത്തെയാണ് അത് മേൽത്തരം തുണി കൊണ്ട് ഉണ്ടാക്കി മൂന്ന് ഖണ്ഡങ്ങളായിട്ട് തിരിച്ച് അതിന് മുകളിലായിട്ടൊരു വെള്ള വിരിയിട്ടേക്കും. അപ്പൊ ആ വിരിച്ചിരിക്കുന്ന വിരി ഉണ്ടല്ലോ, ത്രോണോസിനെ മൂടിയിരിക്കുന്ന വിരി, അതിനെയാണ് ചിത്തോൽ എന്ന് പറയുന്നത്. ഇനി ഈ മേളിൽ ഉള്ള വെള്ളവിരി എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്മേൽ ഇറങ്ങിയ വെള്ളമേഘത്തെ അതിന്റെ ദൃഷ്ടാന്തമായിട്ട് കണക്കാക്കുകയും ചെയ്യാം. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുമോ എന്നെല്ലാം ഓർത്ത് നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ട, ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് വിരിക്കൂട്ടം. വിരിക്കൂട്ടം എന്ന് പറയുന്നത് ഈ വെള്ള തുണി വിരിച്ചു, അതിനുശേഷം ഈ തബലേത്താപ്പലക വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു ചെറിയ തുണി കഷ്ണം വീണ്ടും നല്ല കളർ ഫുൾ ആയിട്ടുള്ള ഒരു വിരിക്കൂട്ടം കാണാം. അത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പൊ വീഡിയോ കോൺഫറൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് എടുത്ത് അത് കാണിക്കാൻ മേല. മറ്റെന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ നോക്കട്ടെ, അത് അയച്ചു തരാനോ അങ്ങനെ വല്ലതും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറയുമ്പോൾ അത് മനസ്സിലാവുമല്ലോ, ഈ ക്രോണോസിന്മേൽ ഉപയോഗിക്കുന്ന വേറെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രത്യേകിച്ച് ഒരു ചെറിയ വിരിക്കൂട്ടം നമ്മളവിടെ കാണും. തബലയിത്തായുടെ മുകളില് വെള്ളവിരിയുടെയും മുകളിൽ മൂന്ന് നിറങ്ങളിലുള്ള വിരികളാണ്. വിരികളെന്ന് പറയേണ്ട ഒരു വിരിയാണ്, മൂന്ന് നിറങ്ങളുണ്ട്. മൂന്ന് നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, പച്ച, വെള്ള എന്നിങ്ങനെയാണ്. ഈ ചുവപ്പ് പ്രപഞ്ചത്തെ മുഴുവൻ, അത് കോസ്മോസിനെ മുഴുവനായിട്ട് അല്ലെ യൂണിവേഴ്സിനെ മുഴുവനായിട്ട് പ്രതിനിധീകരിക്കുന്നതാണ് ചുവന്ന നിറം, റെഡ്. പിന്നീട് ഈ ഗ്രീൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഭൂമിയെ കുറിക്കുന്നതായ കാര്യമാണ് പ്രതിനിധീകരിക്കുന്ന, ഗ്രീൻ റെപ്രസെന്റിങ് ദ എർത്ത്, അതാണ് പച്ച കളർ. പിന്നെ എല്ലാത്തിന്റെയും മുകളിലായിട്ടൊരു വെള്ളവിരിയുണ്ട്, ചെറിയ വെളുത്ത വിരി. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് തയ്ച്ചേക്കുവാണ്. ഇപ്പം നേരത്തെ മൂന്ന് വിരികളായിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ഒന്നിച്ച് മൂന്ന് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് അങ്ങനെ അകത്തേക്ക് തയ്ച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ വെള്ളവിരി എന്ന് പറയുന്ന സഭയെ കാണിക്കുക, വിശുദ്ധീകരിക്കർത്താവിന് കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ച പിന്നെ സഭയെ കാണിക്കുന്നതാണ് വെള്ളവിരി. ഇപ്പം പല അച്ഛന്മാരും അല്ലാത്തവരും ഈ ഒരു പക്ഷെ അതൊന്ന് നെഗ്ലക്ട് ചെയ്തിട്ട് മഞ്ഞ നടുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഭയങ്കര തെറ്റാ, അത് ചെയ്യരുത്. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ വിരിക്കൂട്ടത്തിന്മേൽ ഈ ചുവപ്പും പച്ചയും വെള്ളയും വേണം. അത് സഭയം പ്രതികരിക്കുന്ന കാര്യം, കാരണം ഇങ്ങനെ ചെറുതായി ചെറുതായി അതിന്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ നടുക്ക് നിന്നും വലുതായി പോകുന്ന അർത്ഥത്തിൽ ചുവപ്പ്, പച്ച, വെള്ള അല്ലെങ്കിൽ വെള്ള, പച്ച, ചുവപ്പ്, പ്രപഞ്ചം, ഭൂമി, സഭ എന്നിങ്ങനെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ വേണം കാണാൻ. ഇനിയും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ കൂടി അച്ഛന്മാരോട് ബഹളമൊന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ അപ്പവിഞ്ഞുകളാകുന്ന വിശുദ്ധ കുർബാന സഭയ്ക്കാണ് കർത്താവ് നൽകിയത്. അതുകൊണ്ട് അതിനാൽ ആ വെള്ളവിരിമേൽ കാസായും പീലാസായും വെച്ച് ആ വെള്ളവിരിയുടെ അടിയിൽ തവലേതവരത്തക്കവണ്ണം ക്രമീകരിച്ച് അതിന്മേലാണ് സഭ യുടെ മേൽ യേശുക്രിസ്തു നമുക്ക് സഭയ്ക്ക് വേണ്ടി നൽകി എന്നുള്ള അർത്ഥത്തിൽ അതിന്മേൽ കാസായും പീലാസായും വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുവെന്ന് ബർണവാസിരിമേനയുടെ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനത്തിൽ പേജ് നമ്പർ 43 പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് അതിന്മേൽ ഉപയോഗിക്കുന്ന സാധനം, ഇപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ചിത്തോല്, രണ്ട് വിരിക്കൂട്ടം. മൂന്നാമതായിട്ട് കാസായും പീലാസായും. കാസായും പീലാസായും എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാസ എന്ന് പറയുന്നത് കാസ എന്ന ആദ്യം ഉപയോഗിക്കുന്ന അത് രക്തം എടുക്കുന്നതാണ്, വീഞ്ഞെടുക്കുന്നതാണ് കാസ. പീലാസ എന്ന് പറയുമ്പോൾ അപ്പം എടുക്കുന്ന പേറ്റാണ് അത്, പേറ്റ്, പേറ്റിൻ അഞ്ചാലിസ്, അതാ ഇംഗ്ലീഷിൽ പറയുന്നത് പേറ്റിൻ അഞ്ചാലിസ് എന്ന്. മലയാളത്തിലായി കാസ പീലാസ എന്ന് പറയുന്നത് അപ്പവും വീഞ്ഞു എന്ന് നമ്മൾ പറയും. സത്യത്തിൽ പീലാസായിലാണ് അപ്പം വെക്കുന്നത്, വീഞ്ഞ് കാസായിലുമാണ്. അപ്പൊ പീലാസായും കാസായും എന്ന് പറയും, അപ്പവും വീഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് അതിന്റെ ഓർഡറിൽ വരും. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് മലയാളത്തിൽ തിരിച്ചാ പറയുന്നതെന്ന് ഓർത്തോണം, കാസ വീഞ്ഞ് വെക്കുന്ന പാത്രമാണ്, പീലാസ അപ്പം വെക്കുന്ന പാത്രം. പക്ഷെ നമ്മൾ പറയുമ്പം വീഞ്ഞു അപ്പവും എന്നല്ല പറയുന്നത്, അപ്പവും വീഞ്ഞു എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വിശിഷ്ട ലോഹങ്ങൾ നിറം നിർമ്മിക്കേണ്ടത്. സ്വർണം വെള്ളി അതിയായി ഉപയോഗിച്ച് വിശിഷ്ട കല്ലുകൾ പതിച്ച് മോടി പിടിപ്പിച്ച പാത്രങ്ങളെ കുറിച്ച് പിതാക്കന്മാർ വിവരിച്ചിട്ടുണ്ട്. കാരണം പഴയ നിയമകാലഘട്ടം മുതലേ നമ്മൾ മഹത്വപൂർണനായ ദൈവത്തിന് അർപ്പിക്കുന്ന എല്ലാം മഹത്വമുള്ളവയും ഏറ്റവും വിലയേറിയവയും ശ്രേഷ്ഠമായവ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണത് അങ്ങനെ ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ അത് സ്റ്റീൽ കൊണ്ടുള്ളത് ഓരോരുത്തരുടെയും ഓരോ ദൈവാലയത്തിന്റെയും സാമ്പത്തിക സ്ഥിതിക്കും ആവശ്യത്തിനുതകുന്ന രീതിയിലും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വിധവയുടെ ചില്ലിക്കാശും ദൈവം സ്വീകരിക്കുന്നതാണ്, അതിനും ദൈവം മാനിക്കുന്നതാണ് എന്നുള്ളതും കൂടി എന്റെ ഒരു ചിന്തയിൽ ഞാൻ ചേർത്ത് പറയുന്നു. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരിശാണ്. കർത്താവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും കുരിശ് മൂലമുണ്ടായ രക്ഷയുടെയും പ്രതീകമാണ് കർത്താവിന്റെ കുരിശ്. മരണം പുനരുദ്ധാനം, നമ്മളെ രക്ഷിച്ചു, നമ്മളെ രക്ഷയാണ്, വീണ്ടെടുപ്പാണ് വലിയ വിഷയം. അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് കുരിശ്. പിന്നീട് കുരിശിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന്റെ തന്നെ പ്രതീകമാണ് രക്ഷയെ പ്രദാനം ചെയ്തു. കാരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഐ എന്നുള്ള ഞാൻ അല്ലെങ്കിൽ പാദം താഴെ തലമുകളിലേക്ക് വിരിച്ചു പിടിച്ച കൈകൾ എന്നിങ്ങനെ കർത്താവ് കുരിശിൽ മരിച്ചതിനെ തന്നെ നോക്കുമ്പോൾ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൈകൾ സമൂഹത്തിലേക്ക് സഹോദരങ്ങളിലേക്ക് നീണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കർത്താവ് തന്നെയാണ്. ഞാൻ നിങ്ങളും അങ്ങനെ എത്തിയിരിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തു പറഞ്ഞു പിതാ ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം അതിനകത്ത് വരുന്നതാണ്. അഹറോന്റെ തളർത്ത വടി, ചെങ്കടലിനെ അടിച്ച മോശയുടെ വടി കൂടി പ്രതീകമായിട്ട് പിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയെല്ലാം വീണ്ടെടുപ്പാണ് ഈ വിഷയം. അഹറോന്റെ തളർത്ത വടി എന്ന് പറയുന്ന പുരോഹിതത്തിന്റെ അടയാളം, അതെല്ലാം വീണ്ടെടുപ്പിന്റെ കാര്യങ്ങളാണ്. ചെങ്കടലിനെ അടിച്ച വടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്, ഇതിന്റെയൊക്കെ പ്രതീകമാണ്. പിന്നീട് ദൈവാലയത്തിൽ ഉപയോഗിക്കുന്ന മെഴുകുതിരികൾ, മെഴുകുതിരിയും വിളക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ത്രോണോസിൽ ഉപയോഗിക്കുന്ന മെഴുകുതിരികൾ ഇവയെല്ലാം പ്രകാശം പരത്തുന്നതാണ്, പ്രകാശം ദൈവസാന്നിധ്യമാണ്. ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ്, ജീസസ് ഫുൾ ഓഫ് ലൈറ്റ്, അത് പാടിക്കൊണ്ട് നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പോ വെളിവ് നിറഞ്ഞവനായ ഈശോയെ, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവി അടിയാർ, അതുവരെ ഒറ്റ ലൈനാണ്. അത് ഇംഗ്ലീഷിൽ പാടുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോ പ്രകാശത്തിന്റെ അടയാളമാണ്. പിന്നീട് ദൈവ പഴയ നിയമകാലത്തും ഈ വെളിപാട് പുസ്തകത്തിലുമൊക്കെ ഏഴ് തിരിയുള്ള പൊൻവിളക്കിനെ പറ്റി പറയുന്നു. ആ പ്രധാന വ്യക്തികളെ എതിരേൽക്കുവാനായിട്ട് വിളക്ക് കത്തിക്കുന്ന പതിവ് മിക്ക സംസ്കാരങ്ങളിലുമുണ്ട്. ഇന്ന് നമ്മളൊരു ഘോഷയാത്രകളോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം നടത്തുമ്പോഴോ വിളക്കുകളും തിരികളും ഒക്കെ കത്തിക്കാറുണ്ട്. ദൈവ സാന്നിധ്യം കാണിക്കുന്ന പ്രകാശം എന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ കുർബാന ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. നമ്മുടെ ദൈവാലയത്തിൽ ഓരോ ആരാധനയും നമ്മൾ നടത്തുമ്പോൾ വിളക്കിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ത്രോണോസല ഉപയോഗിക്കുന്ന ശോശപ്പ നമ്മൾ കണ്ടതാണ്. അതിന് തുവാല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, ടവൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ ശോശപ്പയുടെ വാക്കിന്റെ അർത്ഥം. കാസായും ബിലാസായും മൂടുവാൻ ഉപയോഗിക്കുന്ന വെളുത്ത തുണി ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അത് ദൈവത്തെ മൂടുന്ന മേഘമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതേസമയം തന്നെ കർത്താവിന്റെ കബറിങ്കിൽ വെച്ച പാറയായിട്ട് ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ വെള്ളം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, മരുഭൂമിയിൽ വെള്ളം നൽകിയ പാറയായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. ആ ശോശപ്പ പ്രിപ്പറേഷന്റെ സമയത്ത് പുരോഹിതനിടുമ്പോൾ മഹത്വത്തിന്റെ തേജസ് കൊണ്ട് ആകാശം മൂടിയിരിക്കുന്നു എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ശോശപ്പ കൊണ്ട് രഹസ്യങ്ങൾ മൂടുന്നത്. അപ്പോൾ അത് ശോശപ്പായുടെ അർത്ഥോത്രം മതി. അതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. അടുത്തത് കപിലാന എന്ന് പറയും. കപിലാന എന്ന് പറഞ്ഞാൽ കപിലാന, നിങ്ങൾ എഴുതുമ്പോ കെ എച്ച് എ ബി ഐ എൽ എ എൻ എ, കപിലാന എന്ന് എഴുതാം, കുഴപ്പമില്ല. അത് കാസായുടെയും പീലാസായുടെയും മുകളിൽ ഇടുന്ന രണ്ട് ചെറിയ തുണികളാണ്. തുണി കഷ്ണങ്ങളെ ഒരു നിങ്ങൾക്കറിയാമല്ലോ, കാസായും പീലാസായും മൂടി പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോ അത് മൂടിയിരിക്കുന്ന രണ്ട് തുണികൾ, അതിനകത്ത് ചിത്ര തയ്യലുണ്ട്. അത് കാസായുടെ മേളിൽ ഇനി മുതൽ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കോണം. വീഞ്ഞ് മൂടിയിരിക്കുന്ന പാത്രത്തിന്റെ മേളിൽ മുന്തിരിക്കുലയും അപ്പം വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ മേളിൽ നെൽക്കതിരുമായിരിക്കും. ഇനി നിങ്ങൾ ഈ ചിത്രപ്പണികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതിനകത്ത് ഈ മുന്തിരിയുടെയും നെൽക്കതിരിന്റെയും ആയിരിക്കും ചിത്രങ്ങൾ മിക്കവാറും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കഫ മൂടുന്ന തുണി ഖബിലാന, അതിന്റെ മേളില് മുന്തിരിക്കുലയുടെയും, പീലാസ മൂടുന്ന ഖബിലാനയുടെ മുകളില് ഈ കതിരിന്റെയും ചിത്രങ്ങളായിരിക്കും. പിന്നെ ഖബിലോനോ എന്നുള്ള വാക്കിനെ സ്വീകരിക്കുന്നവൻ എന്നും, അതോടൊപ്പം തന്നെ തുടയ്ക്കുക, തൂവാല, അല്ലെങ്കിൽ ഒരു കവർ എന്നുള്ള അർത്ഥത്തിലും, ഒരു മൂടി എന്നുള്ള അർത്ഥത്തിലും ആണ് ഖബിലാന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഖബിലാന എന്നുള്ള പിന്നെ വാക്കിന്റെ അർത്ഥം സമമേലി അതിന് അർത്ഥം ചോദിക്കണ്ട, ചോദിച്ചാലോ ഇപ്പൊ ഒത്തിരി അർത്ഥം ഉള്ളത് കൊണ്ട് ഇതേതെഴുതും എന്നുള്ള കൺഫ്യൂഷൻ ആകും കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഒഴിവായി കിട്ടി, അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഒഴിവായി കിട്ടിയില്ലേ, അതാണ് പറഞ്ഞത്, ഇങ്ങനെ എല്ലാം ചോദിക്കട്ടെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഖബിലാന എന്ന വാക്ക് അതിനെ മൂടി ഒരു കവർ എന്ന അർത്ഥമുള്ളൂ, കോമൺ ഒരു കവർ എന്ന അർത്ഥമുള്ളൂ. ഇനി അതിനകത്ത് കൗക്കുബോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കൗക്കുബോ, കൗക്കുബോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നക്ഷത്രം എന്നതിന് അർത്ഥം കൗക്കുബോ. സത്യത്തിൽ ഇത് പീലാസായിക്ക് അകത്തിരിക്കുന്ന, പീലാസായിക്ക് അകത്തിരിക്കുന്ന ഒരു, നിങ്ങൾ കുർബാന പടിഞ്ഞാട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ ഒരു മെറ്റലിന്റെ ഒരു നാല് വശങ്ങളുള്ള ഒരു സാധനം ഒന്ന് മടക്കി അതിനകത്തേക്ക് പുരോഹിതൻ ഒരു പക്ഷേ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അത് സത്യത്തിൽ ഈ നക്ഷത്രം എന്നതിന് അർത്ഥം കൗക്കുബോ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം, സ്റ്റാർ എന്നാണ് കൗക്കുബോ. കെ എ യു കെ ഒ ബി ഒ കൗക്കുബോ, കെ എ യു കെ യു ബി ഒ കൗക്കുബോ. കൗക്കുബോ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാർ എന്നാണ്. അത് പീലാസായിക്ക് മേളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നാലു വശങ്ങളിലായിട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ അകത്തോട്ട് മടങ്ങി പോകും, വിരിച്ചു വെക്കുമ്പോൾ നാല് വശങ്ങളായിട്ട് അതിങ്ങനെ മേളിൽ നിൽക്കുകയും ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഖബിലാന അപ്പത്തെ ഒന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി ഉയർത്തി വെക്കുന്നു എന്നുള്ളതേ ഉള്ള അതിനർത്ഥം. പക്ഷെ അതിനൊരു പ്രതീകാത്മകമായിട്ട് നക്ഷത്രം എന്ന് വരാൻ കാര്യം, ക്രിസ്തുവിന്റെ ജനനത്തിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തിന്റെ പ്രതീകമായിട്ട് അതിനെ കണക്കാക്കുന്നു. അവന്റെ ശരീരം ഇരിക്കുന്നതിന് മുകളിൽ നിൽക്കുന്ന നക്ഷത്രമായിട്ട് അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. അത് ഓർത്തിരിക്കുക. പിന്നീടുള്ളത് തർവോദോ. തർവോദോ എന്ന് വെച്ചാൽ സ്പൂൺ എന്ന അർത്ഥം. തർവോദോ, ടി എച്ച് എ ആർ ഡി ഒ ഡി ഒ, തർവോദോ. വിശുദ്ധ കുർബാന എടുക്കുവാൻ ഉപയോഗിക്കുന്ന സ്പൂണാണ് അത്, തർവോദോ. അത് യഷയായുടെ പുസ്തകത്തിൽ ഞാൻ അത് പറഞ്ഞതാണ്. തീക്കനൽ ഒരു കൊടിലുകൊണ്ടാണ് എടുക്കുന്നത്. അത് അതിന് അതിന് സദൃശ്യമായിട്ടാണ് തർവോദോ ഉപയോഗിക്കുന്നത്. പിന്നീട് എസ്പൂഗോ, ഇ എസ് പി ഒ ഒ ജി ഒ, എസ്പൂഗോ. എസ്പൂഗോ എന്ന് വെച്ചാൽ കൃപയാം എസ്പൂഗായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യം. എസ്പൂഗോ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമാണ്. എസ്പൂഗോ എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ പഴയ എങ്കിലും വായിക്കുമ്പം സ്പോഞ്ച് എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിട്ടുള്ള എസ്പൂഗോ എന്ന വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് അച്ഛൻ കുർബാനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു വിരല് തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെള്ള തുണി, അവിടെ ഒരു ചെറിയ ടവല് വെള്ള തുണി മടക്കി വെച്ചേക്കും. അത് ഇപ്പൊ ടവലാണ്, പണ്ട് കാലത്ത് സ്പോഞ്ച് പോലെയുള്ള കുറച്ചുകൂടെ പിടിക്കുന്ന ഒരു 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 സ്പോഞ്ചിന്റെ കഷ്ണമായിരുന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അതിന് എസ്പൂഗോ എന്ന് പേര് വരാനായിട്ട് കാര്യം. ഇപ്പൊ നമ്മളൊരു വെള്ള ടവലാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കാർമ്മികന്റെ കൈയും വിശുദ്ധ പാത്രങ്ങളും മറ്റും തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തൂവാല. ഇത് നിങ്ങൾ ഈ തൂവാല എന്ന് പറയുമ്പം ഈ സർവശക്തിയുള്ള പിതാവായി അച്ഛൻ ചൊല്ലിയിട്ട് പാത്രത്തിനകത്ത് വെള്ളം കൈ കഴുകിയിട്ട് അവിടെ തുളയ്ക്കുന്ന തൂവാലയല്ല ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ടവല, അതിന് പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല വലിയ ടവലിന്. ഇത് വിശുദ്ധ കുർബാന ഈ ത്രോണോസിമയിൽ ഉപയോഗിക്കുന്ന സാധന, മറ്റേ ത്രോണോസിമയിൽ ഉപയോഗിക്കുന്നതല്ല, അപ്പുറത്ത് ഉപയോഗിക്കുന്ന ഇത് ത്രോണോസിമയിൽ ഉപയോഗിക്കുന്ന ഒരു വെള്ള ചെറിയ ടവലാണ് എസ്പൂഗോ എന്ന് പറയുന്നത്. പിന്നീട് ഈ കാസാവിലാസയുടെ അടുത്ത് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം, ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കുർബാന കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ, ശുശ്രൂഷക്കാരൻ പിടിച്ചുകൊണ്ട് വരുമല്ലോ ഒരു ചെറിയ പാത്രത്തിനകത്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശംശോനീസോ, ശമ്മാശിനി എന്ന അതിനർത്ഥം. ശംശോനീസോ, ശംശോനോ ശമ്മാശനാണ് ഡീക്കണസ്. ശംശോനീസോ ഡീക്കണസ്, ശുശ്രൂഷക്കാരി എന്ന ഈ വാക്കിന്റെ അർത്ഥമെങ്കിലും അത് ഞാൻ പറഞ്ഞു. പണ്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന്റെ പ്രതീകമായിട്ടായിരിക്കാം ഇന്ന് ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ പാത്രത്തിന് പേര് കിട്ടിയത്. വീഞ്ഞും വെള്ളവും കലർത്താനും കാർമ്മികന്റെ വിരലുകൾ കഴുകാനും മറ്റും ത്രോണസിമയിൽ വെച്ച് ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണ് ശംശോനീസോ എന്ന് പറയുന്നത്. അടുത്തത് ഗുമർത്തോ, ജി എം ഒ ഒ ആർ ടി എച്ച് ഒ, ഗുമർത്തോ. വാക്കിന്റെ അർത്ഥം തീക്കട്ട എന്ന തീക്കനൽ എന്നതിന്റെ അർത്ഥം. കുർബാന അപ്പത്തിന്റെ കഷ്ണങ്ങൾക്കും ഇതേ വാക്കിന് വിമുഹത്വം ഉപയോഗിക്കാറുണ്ട്. കാർമികന്റെ കൈ തുടയ്ക്കാനും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുർബാന നൽകുമ്പോൾ ചുണ്ടിലും മറ്റും അംശങ്ങൾ പറ്റിയിരുന്ന അവ തുടച്ചെടുക്കുന്നതിനും വേണ്ടി, അതുകൂടാതെ ഈ സ്പൂൺ അതിൽ വെക്കുന്നതിന് പ്രമോദം വയ്ക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന ചെറിയ കുഷ്യൻ, തലയണ രൂപത്തിലുള്ള ഒരു 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 ചെറിയ കുഷ്യനാണ് ഗുമുർത്തു എന്ന് പറയുന്നത്. ചുവന്നത് അതും സ്പൂണും കൂടെ എടുത്തിട്ടാണ് അദാമോ ദോസേനോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പ്രതികരിക്കുന്ന സമയത്ത് പുരോഹിതൻ പുറകിലേക്ക് ഇങ്ങനെ കാണിക്കുന്നത്. പടിഞ്ഞാറോട്ട് മിന്നൽ പടിഞ്ഞാറോളം വിളങ്ങി കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങി മനുഷ്യപുത്രന്റെ വരവാകും എന്ന് പറയുന്ന സമയത്ത് ആ അർത്ഥത്തിൽ ദാമോ ദോസേനോ എന്നുള്ളത് നാഥാവിൻമൃതി ഓർത്തങ്ങൾ എന്നുള്ള പാട്ട് ചേർന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും കൂടിയാണ് ഗുമുർത്തവും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും. പിന്നീട് ഏവങ്കേലിയൻ മേശ ദൈവവചനമാകുന്ന സുവിശേഷം വഹിക്കുന്ന പീഠം അത് നമുക്കറിയാം. ധൂപക്കുറ്റി അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധൂപാർപ്പണം വിശുദ്ധവും സൗകര്യമുള്ളതുമായ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറുപഹാസ, മറുപഹാസ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന മാലാഹമാരുടെ പ്രതീകമാണ്. കുർബാനയുടെയും മറ്റു കൂതാശികളുടെയും പ്രധാന സമയങ്ങളിൽ അവതരിക്കുന്നു. പിന്നീട് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുർബാനയപ്പം, അതിന് ഹമീറോ പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പട്ടീറയല്ല, പുളിപ്പില്ലാത്ത അപ്പമല്ല, പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞപ്പം ലഹുമോ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ലഹുമോ, ലഹുമോ എന്ന് വെച്ചാൽ പുളിപ്പുള്ള അപ്പവ ലഹുമോ. അപ്പോ തന്നെ എല്ലാ സ്വർഗരാജ്യം പുളിപ്പിന് സദൃശ്യമാകുന്നു മത്തായി. അതൊക്കെ ഞാൻ എടുത്തു തന്ന മത്തായി 13:33. പിന്നീട് ലേവിയ പുസ്തകം 23:17 മോശ പെന്തക്കോസ്തി പെരുന്നാളിന് പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചു. തന്നെ അല്ല യേശുക്രിസ്തുവിന്റെ പിന്തുടർച്ചയെ കാണിക്കുവാൻ, യേശുക്രിസ്തുവിൽ നിന്ന് വരവ് വരെയും ഉപയോഗിക്കുവാൻ തക്കവണ്ണം അതിൽ നിന്ന് കർത്താവിന്റെ വിഭജിച്ചു കൊടുത്ത അപ്പത്തിൽ നിന്ന് ഒരു അപ്രകൃഷ്ണം സഹോദരനായ യാക്കോബ്, യാക്കോബാണല്ലോ ആദ്യത്തെ വിശുദ്ധ കുർബാന ചൊല്ലിയത്, യാക്കോബ് എടുത്ത് സൂക്ഷിച്ചു എന്ന് അതിൽ നിന്ന് തുടർച്ചയായി അത് ആ പുളിപ്പ് ഉപയോഗിച്ച് വീണ്ടും ഗോതമ്പ് കുഴച്ച് വീണ്ടും അതിൽ നിന്ന് ഒരല്പം പുളിപ്പ് എടുത്തു വെച്ച് അടുത്ത പ്രാവശ്യം അപ്പം കുഴച്ചു വെക്കുന്ന സമയത്ത് ആ പുളിപ്പ് ഉപയോഗിച്ച് അങ്ങനെ തുടർച്ചയായിട്ട് ആ പുളിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കർത്താവിന്റെ കാലഘട്ടം മുതൽ നമുക്ക് ലഭിച്ചതായ കാര്യമാണ്. അതിന്റെ ഒരു തുടർച്ചയും കൂടി കാണിക്കാനായിട്ട് ആ പുളിപ്പുള്ള അപ്പം അത് വളരെ പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം കർത്താവ് നമുക്ക് വേണ്ടി തന്നത് പഴയ നിയമ പുളിപ്പില്ലാത്ത അപ്പമായിരുന്നെങ്കിലും നമ്മൾ അതല്ല പ്രധാനമായിട്ട്, നമുക്ക് വേണ്ടി ലഭിച്ച പുതിയ നിയമ പെസഹായയാണ് നമ്മൾ. അതുകൊണ്ട് പഴയ നിയമ പെസഹായ ഓർത്ത് നിങ്ങൾ വിഷമിക്കണം. കാരണം പഴയ നിയമ പെസഹായിൽ അവിടെ പിന്നെ ഷാങ് ബോൾ ഒക്കെ കഴിക്കുമായിരുന്നു, നമ്മളതൊന്നും കഴിക്കാറില്ലല്ലോ. നമുക്ക് കർത്താവിന്റെ കുഞ്ഞാടിനെയാണ്, കർത്താവാകുന്ന കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാടെന്ന് പറയുന്ന കർത്താവാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അന്ന് പഴയ നിയമ പെസഹായിക്ക് പിന്നെ പത്തിറായിരിക്കാം ഉപയോഗിച്ചത്, അങ്ങനെയാണ് പറയുന്നത്. അത് ഉപയോഗിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അതുമായിട്ട് അങ്ങനെ ചേർത്തല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് വേണ്ടി നൽകപ്പെട്ട പുതിയ നിയമ പെസഹായാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ തുടർച്ചയാണ് സ്വർഗരാജ്യം പുളിപ്പുള്ള അപ്പത്തിനോട്, പുളിപ്പിനോട് സദൃശ്യമാണ്. പിന്നെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ലേവിയ 23:17 എന്ന് വായിച്ചു. ലേവിയ 23:17 അതെ,
നീരാജനത്തിലെ കണ്ടിടങ്ങളിൽ മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതും ആയിരിക്കണം. അതെ,
അതെ, ആദ്യ വിളവ് പെന്തക്കോസ്തി പെരുന്നാൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നാ. പണ്ട് കാലത്ത് അതുകൊണ്ട് കുർബാന അപ്പം ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഈ രണ്ടെണ്ണം പുളിപ്പുള്ള അപ്പം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ലിറ്റിൽ എൻട്രൻസും ഗ്രേറ്റ് എൻട്രൻസും ഉണ്ടായിരുന്നു. ലിറ്റിൽ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ വല്ലങ്കോട്ടയ്ക്കകത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിടും. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, പറഞ്ഞ സമയങ്ങളെന്നില്ല. അപ്പോ അത് പുളിപ്പുള്ള അപ്പം അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പോട്ടെ, പിന്നീട് പുരോഹിതന്മാരുടെ അംശവസ്ത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇനിയും ഇത്രയും നേരം കണ്ട വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി നമ്മളൊന്ന് 10 മിനിറ്റ്സ് കൊണ്ട് ബ്രീഫ് ചെയ്യുന്നു. ഹോളി കുർബാന തുടങ്ങുന്ന സമയത്ത് തുയോബോ, ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തുയോബോയാണ്. രഹസ്യമായ ഒരു ശുശ്രൂഷ, അത് പ്രൈവറ്റ് പുരോഹിതൻ നടത്തുന്നതാണ്. ആ സമയത്ത് പുറത്ത് ജനങ്ങള് പ്രഭാത നമസ്കാരം, നമസ്കാരങ്ങളുടെ പൂർത്തീകരണം ചെയ്തുകൊണ്ടിരിക്കും. 6 മണി വരെയുള്ള നമസ്കാരങ്ങൾ നടത്തും. പിന്നീട് അതിനോട് ചേർന്ന് ഓൾഡ് ടെസ്റ്റമെന്റ് റീഡിങ്സും നടത്തുന്നു. സെക്ഷൻ 2 എന്ന് പറയുന്നത് പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന. അതിന് 2 പാർട്ടുകളുണ്ട്, പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന സെക്ഷൻ 2. ആദ്യത്തെ സെക്ഷൻ 2 രഹസ്യമായ ഒരു ശുശ്രൂഷ. സെക്ഷൻ 2 പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന, അതിൽ പാർട്ട് 1. ആ പാർട്ട് 1 എന്ന് പറയുന്നത് മറിയന്തിയിലെ തോക്ക് പുരോഹിതൻ ചൊല്ലുന്നു, നിന്നെ പ്രസവിച്ചു മറിയാമോ, അതിനോട് ചേർന്ന് നിന്മാതാവ് വിശുദ്ധന്മാർ മാർ സേവേറിയോസിന്റെ മാനീസോ, എപ്പിസോസ് റീഡിംഗ് ഭൂമിയുടെ ശേഷം പോലീസ് ലീഹ, പിന്നീട് ഗോസ്പൽ റീഡിംഗ് പുരോഹിതൻ നടത്തുന്നു. ഗോസ്പൽ റീഡിംഗിനും ശേഷം സൗമൻകാലസ് കുറിയല ഹിസോൻ എന്നുള്ള ആഹ്വാനം, അതിനുശേഷം പ്രൊമിയോൻ സദറ പ്രൊമിയോൻ ഹോസോയോ സെദറോ എന്നീ കാര്യങ്ങൾ ചൊല്ലുന്നു. പിന്നീട് ബ്ലെസ്സിംഗ് ഓഫ് ദി സെൻസർ ധൂപുകുറ്റി വാഴുവിന്റെ ക്രമം, നൈസിയൻ ക്രീഡ് നമ്മുടെ പ്രൊക്ലമേഷൻ ഓഫ് ഓർ കൺഫഷൻ ഓഫ് ദ ക്രീഡ്, പിന്നീട് യാചിക്കേണ്ട സമയം ഇതാ, അത് സ്പർഹോയിൽ നോക്കി അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പേരെഴുതി കൊടുത്തവരുടെ കാര്യങ്ങൾ, ദർഗയ്ക്ക് താഴെ മുട്ടുകുത്തി നിന്നുകൊണ്ട് പുരോഹിതൻ ഓർക്കുന്നതായ കാര്യങ്ങൾ, അങ്ങനെ 5-6 കാര്യങ്ങളാണ് പ്രധാനമായും. 8 കാര്യങ്ങൾ നമുക്ക് പറയാം. എ മറിയന്തിയിലെ തോക്ക്, ബി മാർ സേവേറിയോസിന്റെ മാനീസ, സി എപ്പിസ്റ്റൽസ് റീഡിംഗ്, 2 റീഡിംഗും കൂടെ ഒരു സെക്ഷനിൽ ഞാൻ ആക്കി, ഡി ഗോസ്പൽ റീഡിംഗ്, ഇ പ്രൊമിയോൻ ഹോസോയോ സെവറോ, എഫ് ബ്ലെസ്സിംഗ് ഓഫ് ദി സെൻസർ, ജി ക്രീഡ് നൈസിൻ ക്രീഡ്, എച്ച് ഹോയേതേനോ അല്ലെങ്കിൽ യാചിക്കേണ്ട സമയം ഇതാ എന്നുള്ള കാര്യങ്ങൾ. അതാണ് പാർട്ട് 1 സെക്ഷൻ 2 പാർട്ട് 1 സെക്ഷൻ 2 പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന, സെക്ഷൻ 1 തുയോബോ, സെക്ഷൻ 2 പബ്ലിക് സെലിബ്രേഷൻ ഓഫ് ഹോളി കുർബാന, അതിൽ പാർട്ട് 1 ഈ പറഞ്ഞ 8 കാര്യങ്ങൾ. ഇനിയും പാർട്ട് 2. ആ പാർട്ട് 2 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. പാർട്ട് 2 5 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 1. അതില് പ്രധാനപ്പെട്ട കാര്യം, ഇനി ദർഗായിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ്. യാചിക്കേണ്ട സമയം ഇതാവരെ കഴിഞ്ഞു, അതിനുശേഷം ദർഗായിൽ കയറി എന്നുകൊണ്ടുള്ള പബ്ലിക് സെലിബ്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ. ബാക്കി എല്ലാവരും പുറത്തുപോയതിനു ശേഷം കടകളെല്ലാം അടച്ച് രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും എന്ന് പറഞ്ഞ് നടത്തുന്ന ഏറ്റവും വിശുദ്ധന്മാരും മാത്രം സംബന്ധിക്കുന്ന, വിശുദ്ധിയുള്ളവരും വിളിപ്പുള്ളവരും മാത്രം സംബന്ധിക്കുന്ന പാർട്ട് 2. അതിനകത്ത് ചാപ്റ്റർ 1 എ കിസ് ഓഫ് പീസ്, ബി സെലിബ്രേഷൻ ഓഫ് ദി ഫെലോഷിപ്പ്, ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചാപ്റ്റർ 1 ഉള്ളത്. പിന്നീട് ചാപ്റ്റർ 2 എ ഫസ്റ്റ് ബെനഡിക്ഷൻ, 3 ബെനഡിക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ഡിസ്മിസൽ ആണ്. ബെനഡിക്ഷൻസ് നേരത്തെ നമ്മൾ കണ്ടതാണ്, ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എ ഫസ്റ്റ് ബെനഡിക്ഷൻ, ബി സർസും കോർഡ. സർസും കോർഡ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ, ലിഫ്റ്റ് യു അപ്പ്, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. 3 ടെസ്റ്റ് ഹാങ്ടസ്, ത്രൈസ് ഹോളി, ദൈവം പരിശുദ്ധൻ 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 എന്ന തട്ടവസിക്കുന്ന സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന്. ഡി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാറേഖാദേശ് എന്ന് പറഞ്ഞ കർത്താവിന്റെ കർത്താവ് അപ്പവീഞ്ഞുകൾ സ്ഥാപിച്ച സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അപ്പവീഞ്ഞുകളെ സ്ഥാപിക്കുന്നതായ, വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചതായ ആ കാര്യങ്ങൾ വീണ്ടും ഉച്ചരിക്കുന്നു പുരോഹിതൻ. ഈ അനംനേസിസ്, അതിനകത്ത് സാക്രിഫിഷ്യൽ കമമറേഷൻ, ഞാൻ പറഞ്ഞു നോട്ട് മിയർ കമമറേഷൻ ബട്ട് ആക്ച്വലൈസേഷൻ, നാഥാനിന്മൃതി ഓർത്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നതായ കാര്യങ്ങൾ അത് വീണ്ടും ഓർക്കുകയാണ്. വീണ്ടും അതിനകത്ത് വരുന്ന എഫ് എപ്പിക്ലീസിസ്, എപ്പിക്ലീസിസ് എന്ന് പറഞ്ഞാൽ ഇൻവൊക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, വാത്സല്യമുള്ളവരെ എന്ന് ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥന. പിന്നെ കോൺസിക്രേഷൻ ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ, പരിശുദ്ധ റൂഹ ആവശ്യിച്ച് ഈ അപ്പത്തെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് ചാപ്റ്റർ 2 വരുന്നത്. എ ബെനഡിക്ഷൻ, ബി സർസുഗോഡ, സി എച്ച് ആർ സാങ്കസ്, ഡി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എഫ് അനമ്നേസിസ്, ജി എപ്പിക്ലീസിസ്, എച്ച് കോൺസിക്രേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. എ ബി സി ഡി ഇ എഫ് എഫ് വരെയുള്ള അല്ലേ. എ ബി സി ഡി ഇ എഫ് ജി, ഇ എഫ് ജി വരെ ഒന്നുകൂടെ പറയാം. എ ബെനഡിക്ഷൻ, ബി സർസുംകോട, സി എൽസാങ്കസ്, ഡി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇ അനമ്നേസിസ്, എഫ് എപ്പിക്ലീസിസ്, ജി കോൺസിക്രേഷൻ. ഏഴ് കാര്യങ്ങളാണ് ചാപ്റ്റർ ടുവിൽ വരുന്നത്. ചാപ്റ്റർ ത്രീയില് നാല് കാര്യങ്ങളാണ് ചാപ്റ്റർ ത്രീയിൽ വരുന്നത്. എ ഡിപ്റ്റിക്സ് സുബ്ദൻസ് ആണ് അതിനകത്ത്. ബി സെക്കൻഡ് ബെനഡിക്ഷൻ. സി ഫ്രാക്ഷൻ ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ അൻപുടയോനെ എന്നുള്ളത്. ഡി കാത്തലിക് ലുത്തിനിയ. ചിലപ്പോൾ നമ്മൾ ചൊല്ലും ചൊല്ലാതിരിക്കും. ഇപ്പം ഭാവതിരുമയുടെ കൽപ്പനയുണ്ട് ജന്മദിനവും വിവാഹ വർഷമൊക്കെ സമയത്ത് ചൊല്ലിക്കോണമെന്ന്. അപ്പൊ കാത്തലിക് ലിത്തിനി. അങ്ങനെ നാല് കാര്യങ്ങളാണ് ചാപ്റ്റർ ത്രീയിലുള്ളത്. പിന്നീട് ഈ പാർട്ടി ടുവിലെ ചാപ്റ്റർ ഫോറില് കട്ടൺ അൺവെയിൽ ചെയ്തതിനു ശേഷം, ഫ്രാക്ഷന്റെ സമയത്ത് കട്ടൺ വെയിൽ ചെയ്യുമല്ലോ, അൺവെയിൽ ചെയ്തതിനു ശേഷം ഉള്ള കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഉള്ളത് ചാപ്റ്റർ ഫോറില്. ലോർഡ്സ് പ്രയർ, ബി തേർഡ് ബെനഡിക്ഷൻ, സി എലിവേഷൻ ഓഫ് ദി ഹോളി മിസ്ട്രീസ്. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും മടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരികെ വെച്ച് കപിലന കൊണ്ട് മൂടുന്ന കാര്യങ്ങൾ. ഡി കുക്കിലിയോൻസ്, അതിനകത്ത് എല്ലാ അതൊക്കെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണല്ലോ കുക്കിലിയോനുകൾ. ഈ പ്രൊസഷൻ ഓഫ് ദി ഹോളി മിസ്ട്രീസ് സെക്കൻഡ് കമ്മിങ്, അത് പടിഞ്ഞാട്ടുള്ള എഴുതള്ളിപ്പ്, അതുവരെയുള്ള കാര്യങ്ങൾ നാലാമത് ചാപ്റ്ററിലുള്ളതാണ് ചാപ്റ്റർ ഫോർ. ഇനിയും ചാപ്റ്റർ ഫൈവ് പാർട്ട് ടുവിലെ ചാപ്റ്റർ ഫൈവ് എന്ന് പറയുന്നത് തിരിച്ച് പടിഞ്ഞാട്ട് വന്നതിന് ശേഷം തിരിച്ച് ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചാപ്റ്റർ ഫൈവ്. അതിനകത്ത് താങ്ക്സ് ഗിവിംഗ്, കൃതജ്ഞത പ്രാർത്ഥന, ഞങ്ങളുടെ വായികളെയും അദ്ദേഹങ്ങളെയും അതിന്റെ ഏകദിനം അതിന്റെ തിരിച്ചടി രക്തങ്ങൾ അനുഭവിക്കാനിടയാക്കിയല്ലോ എന്നർത്ഥത്തിലുള്ള വിവിധ പ്രാർത്ഥനകൾ, മാറി മാറി വരുന്ന പ്രാർത്ഥനകൾ, താങ്ക്സ് ഗിവിംഗ്. അതിനുശേഷം ഹൂത്തോമോ ചൊല്ലുന്നു, സി ഡിസ്മിസൽ. അങ്ങനെയാണ് പാർട്ട് ടു അവസാനിക്കുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് പാർട്ട് ടുവിന്റെ ഭാഗമായിട്ടോ പാർട്ട് ത്രീ എന്നോ പറയാം. അത് പ്രത്യേകിച്ച് ഒരു വേർതിരിവൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല എങ്കിലും അതിന്റെ അവസാനം പോസ്റ്റ് കമ്മ്യൂണിയൻ. പോസ്റ്റ് കമ്മ്യൂണിയൻ എന്നുള്ളത് ഇപ്പൊ എല്ലാവരും പ്രസ്താവനയെല്ലാം നടത്തി ഒക്കെയാണ് ചെയ്യുന്നത്, അച്ഛനും ശുശ്രൂഷക്കാരും മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇനി മുതൽ ആ പോസ്റ്റ് കമ്മ്യൂണിയനും കൂടെ അവസാനിപ്പിച്ചിട്ട് വേണം. കൈമുത്ത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും പാടില്ല എന്ന് ഭാവയുടെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ പള്ളികളിൽ ചെയ്യുമെന്ന് നമുക്ക് ജനങ്ങൾ അല്പം കൂടി ഒരു അഞ്ചു മിനിറ്റ് കൂടി ക്ഷമയോടെ നിന്ന് അതെല്ലാം പൂർത്തീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയിലുള്ളത്. അക്കമിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്, 3 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പരീക്ഷയെ ഓർത്ത് ബേജാറാകുകയല്ല, ഈ കേട്ട കാര്യങ്ങളെ ഓർത്ത് നന്ദിയോടെ ഇനിയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പം കൂടുതൽ ഉത്സാഹത്തോടെ ഒരുക്കത്തോടെ. അപ്പം നമുക്ക് ഇത്രയും മതി. ഇനി മറ്റൊരവസരത്തിൽ ഇനി ഓരോന്നും എടുക്കാൻ പോയ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് സമാധാനം എത്ര പ്രാവശ്യം കൊടുക്കുന്നുണ്ട്? 5 പ്രാവശ്യം. എവങ്കേലിയം കൂട്ടി 7 പ്രാവശ്യം. പിന്നെ ഇൻക്ലിനേഷൻ, 3 ഇൻക്ലിനേഷൻസ് ഇതിനകത്തുണ്ട്. ഞാൻ അതൊന്ന് എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പുളിഗർഭസുരമേനിയെ നമുക്ക് നന്ദിയോടെ പ്രതീക്ഷ പുസ്തകം നമുക്ക് വേണ്ടി രചിച്ചതിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ബിന്നി അച്ഛൻ, ശാന്തമ്മ ആന്റി, ജിജി, പിന്നെ വിവിധ നിലകളിൽ ഇതിന്റെ എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം, മമ്മിയസിന്റെ അടുത്തെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ എന്നെ ഇപ്രാവശ്യം വീണ്ടും ഈ കാര്യത്തിനെ ക്ഷണിച്ച്, നിങ്ങൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ ഓർത്തുപോയി. നിങ്ങളുടെ ധൈര്യത്തെ പ്രകീർത്തിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
അച്ഛൻ താങ്ക് യു വെരി മച്ച് കേട്ടോ. ബിനിയച്ചൻ ഇന്ന് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് ക്ലാസ് ആണ്. ബിനിയച്ചൻ ഇല്ലാത്തതിനകത്ത് ഞാൻ വിഷമിക്കുന്നു. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനെ ഇനിയും ക്ഷണിക്കാൻ ഞങ്ങൾ ഒരിക്കലും മടിക്കുകയില്ല. അച്ഛൻ വളരെ കാര്യമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് അറിയാൻ ഞങ്ങൾക്ക് അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞാൽ അച്ഛന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് അച്ഛനെ കൂടെ ഞങ്ങൾക്ക് എല്ലാം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അച്ഛനോട് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ അതിനനുസരിച്ച് അച്ഛനത് പരിപൂർണമായിട്ട് അത് കൈയേറ്റ് അത് ഞങ്ങളെ പഠിപ്പിച്ചതിനകത്ത് വലിയധികം വളരെയധികം നന്ദി പറയുന്നു. കുർബാനയിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇതുവരെ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും മനസ്സിലായി. അതുപോലെ ഏതൊക്കെ സമയത്താണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം അച്ഛൻ പറഞ്ഞു തന്നു. ഇതിനെല്ലാം അച്ഛനോട് വളരെയധികം നന്ദിയുള്ളവളാണ്. ഞങ്ങൾ എല്ലാവരെയും വേണ്ടി ഞാൻ അച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. ഒരു കാര്യം, അച്ഛൻ ഇപ്പം അടുത്ത ആഴ്ച അച്ഛന് ക്ലാസ് ഇല്ലായിരിക്കുമല്ലോ. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ചർച്ച അച്ഛൻ ഓൾറെഡി ഞങ്ങളെ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്ത അത് റെക്കോർഡിംഗ് കിടപ്പുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ കയറി നോക്കിയാൽ മതി. അതിനുവേണ്ടി സമയം കളയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ വ്യാഴാഴ്ചത്തെ ക്ലാസ് നമുക്ക് പഴയ നിയമം പഠിക്കാൻ വേണ്ടി ലതാക്കത്തുമ്പ എടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച തൊട്ട് പി സി ഓർസിന്റെ ക്ലാസ്സസ് കൊച്ചമ്മ ആയിരിക്കും എടുക്കുന്ന പഴയ നിയമം. അപ്പൊ അത് ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്ത് പറഞ്ഞുതരാം അതിനെ കുറിച്ച്.
ഓക്കെ, നമ്മുടെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗികളായവരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖവും ദുരിതം അനുഭവിക്കുന്നവരെയും ഒക്കെ സന്തോഷം ദൈവദാനമാണല്ലോ. അതോർത്ത് പ്രത്യേകിച്ച് എന്നാൽ പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ പോകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഈ ദിവസത്തിലെ ക്ലാസ്സുകളൊക്കെയും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമുക്ക് കൂടുതൽ ആത്മീയ ചൈതന്യം തരുന്നതായിട്ട് തീരട്ടെ. പരീക്ഷ എന്നൊരു എനിക്ക് പരീക്ഷ എന്ന് പറയുന്ന ചെറിയൊരു കാര്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. നിങ്ങളതൊരു വലിയ മഹാസംഭവമായിട്ടൊന്നും എടുക്കരുത്. ദൈവേദി ക്ലാസ്സുകളൊന്നും പരീക്ഷയെ മുൻനിർത്തിയുള്ളതല്ല. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ മുൻനിർത്തിയുള്ളതാണ്. അത് ഈ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിക്കുന്ന എത്രയോ പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഇത് അതെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണ്ടല്ലോ, അതൊരു ഉചിതമല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന എത്രയോ പേര് എത്രയോ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതലും ഒക്കെ ലഭിക്കുന്നുണ്ട് ഓരോ സമയവും. അപ്പൊ അങ്ങനെയായി തീരട്ടെ. യേശുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രതീകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവാശുദ്ധമുള്ളതിന്റെ തിരുനാമത്തിന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമള ശ്രീഭായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ളതിന് കൂടിയിരിക്കുന്ന ഫലങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരം സ്ഥിരം കാലം എല്ലാ സമയത്തും നീക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ. ഒരു വാക്ക് കൂടി ബഹുമാനപ്പെട്ട മനോജിനെ നന്ദിയോടെ ഓർക്കുന്നു. മനോജെ ദൈവം മാനിക്കട്ടെ. ഒത്തിരി കഷ്ടപ്പെട്ടായി കാര്യങ്ങൾ ചെയ്യാൻ. ദൈവം ജോലിയുടെയും കുടുംബജീവിതത്തിന്റെയും തിരക്കിന്റെ ഒക്കെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ ക്ലാസ്സുകൾ, ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളും ഈ ടെലി കോൺഫറൻസുകളും എല്ലാം മനോജാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു മനോജ് ഫുൾ ടൈം അതിനകത്തുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാല് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടായ ഉടനെ എല്ലാരും മനോജ മനോജ എന്ന് വിളിക്കും. അപ്പൊ പിന്നെ ഇത് ക്രമീകരിക്കായിരിക്കും. ഓൺ ചെയ്ത് വെച്ച് പോകാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളെക്കാളും വലിയ കോൺസെൻട്രേഷനില്ല മനോജ് കാത്തിരിക്കുന്നത്. ദൈവമാനിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.